സ്തോത്രം. ദൈവവചനം ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലായി ആ വചനം അതിന്റെ ഫ്രൂട്ട് കൊടുക്കാതെ ഇരിക്കുന്നതിന്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ആൾക്കാരുടെ മനസ്സിലുള്ള പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഐഡിയാസാണ്. എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവവചനത്തിന് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഓൾറെഡി നമ്മുടെ മനസ്സിൽ ചില ധാരണകളുണ്ട്. ചില വാക്കുകളെപ്പറ്റി, ചില പദപ്രയോഗങ്ങളെപ്പറ്റി, ഇതിനെല്ലാത്തിനെയും പറ്റി നമുക്ക് ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട്. അത് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ട് പരിചയിച്ച് വന്നിട്ടുള്ള നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെയുള്ളതാണ്. ഇത് മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം ദൈവവചനം അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫലം കൊടുക്കത്തില്ല. ബൈബിളിലെ പല വാക്യങ്ങൾക്കും അതിന്റെ ഒറിജിനൽ എഴുത്തുകാര് ഉദ്ദേശിച്ച അർത്ഥമല്ല പൊതുവെ നമ്മൾക്കിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ആ വാക്ക് ആ അർത്ഥത്തിലല്ല കേൾക്കുന്ന ആൾക്കാർ എടുക്കുന്നത്. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാരുടെ ദൈവവചനം പഠിപ്പിക്കുന്നതല്ല, ആൾക്കാരുടെ മനസ്സിലുള്ള തെറ്റായിട്ടുള്ള ധാരണകളെ മാറ്റുക എന്നുള്ളതാണ്. അത് മാറ്റാതെ ദൈവം പഠിപ്പിക്കാനായിട്ട് ഒക്കത്തില്ല. അന്നേരം ആദ്യമേ ഒരു അൺലേണിംഗ് ഉണ്ടാവാതെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഒക്കത്തില്ല. പ്രത്യേകിച്ച് പുതിയതായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ ഇവരുടെ മനസ്സിൽ നമ്മൾ പറയുന്ന അതേ വാക്കിന് തന്നെ വേറൊരു അർത്ഥമുണ്ട്. നമ്മളതൊരു ഒരു കാര്യം പറയുമ്പോൾ അവർ വേറൊരു അർത്ഥത്തിലാണ് മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് മാനസാന്തരം എന്ന് നമ്മളൊരു വാക്ക് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന, ഞാൻ ഉദ്ദേശിക്കുന്ന ആ വാക്കല്ല ഇവരുടെ മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെ പറയുന്ന അർത്ഥം മാറിപ്പോ. സഭ എന്ന് പറയുമ്പോൾ സഭ എന്ന് ദൈവവചനത്തിലുള്ള ആ അർത്ഥമല്ല ഇവരുടെ മനസ്സിലുള്ള. അന്നേരം വാക്ക് ഒന്നായിട്ട് കാര്യമില്ല, ഇവരുടെ മനസ്സിൽ ആദ്യമേ ചർച്ച എന്നുള്ളതിനെ പറ്റിയുള്ള തെറ്റായിട്ടുള്ള ധാരണ മാറ്റണം. ഞാൻ ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളിലും. അന്നേരം ഒരു അൺലേണിംഗ് ഉണ്ടാവാതെ നമുക്ക് ദൈവവചനം ഒരിക്കലും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് കഴിയത്തില്ല. വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കത് പഠിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഓൾറെഡി പ്രീ കൺസീവ് ആയിട്ട് പല കാര്യങ്ങളെ പറ്റിയും ബോധ്യമുണ്ട്. ഞാൻ പറയുന്നത് ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ ആര് പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നു, വേറെ ആര് പറയുന്നു. പക്ഷേ ദൈവവചനത്തിൽ നോക്കിയിട്ട് നമ്മുടെ ബോധ്യങ്ങൾക്ക് വ്യത്യാസമാണ് നമ്മൾ കാണുമ്പോൾ അതിനുള്ള സത്യസന്ധതയോടുകൂടി കർത്താവിന്റെ സെന്നിലേക്ക് വന്നാൽ കർത്താവ് നമുക്ക് കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടു. യേശു ക്രിസ്തു ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തത്. കാരണം എങ്ങനെ ചെയ്യരുത് എന്ന് പറയാതെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യമേ റോങ് ആയിട്ടുള്ള കാര്യം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെയ്യണമെന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ദൈവവചനത്തെ വളരെ വ്യക്തമായിട്ട് കാണുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യരുത്, അന്നുവരെയും പ്രാക്ടീസിലുള്ള, അന്നുവരെയും മനുഷ്യരുടെ മനസ്സിലുള്ള ചില ധാരണകളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ആ കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, ആദ്യം കൊടുക്കുന്നതിനെപ്പറ്റി; രണ്ടാമത് പ്രാർത്ഥിക്കുന്നതിനെപ്പറ്റി; മൂന്നാമത് ഉപവസിക്കുന്നതിനെപ്പറ്റി. ഇതിനെല്ലാം എല്ലാത്തിനെപ്പറ്റിയും അന്നത്തെ കാലത്ത് ഒരു ട്രഡീഷണൽ ചിന്തയുണ്ടായിരുന്നു. ആ ചിന്ത തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ശരിയായിട്ടുള്ള കാര്യം മനസ്സിലാക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ.
ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ സ്നാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന്.
ഇവിടെ പറയാണ്, ഒന്നാമത് കഥ പറയാണ്, നിങ്ങൾ ചില കാര്യങ്ങൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യരുത്? കാഹളം ഊതിക്കരുത്. നിങ്ങൾ കാഹളം ഊതിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ കാഹളം ഊതിക്കുന്നത്? ഇല്ലല്ലേ. നിങ്ങളിപ്പോ കാഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും കണ്ടു കാണത്തില്ല. നിങ്ങൾ കാഹളം ഊതിക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ ചില ക്രിസ്ത്യൻ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം കാഹളം ഊതുന്നത്. അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ചില കാര്യങ്ങൾ റോങ് ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതിന് ഭിക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ കാഹളം ഊതിക്കരുത് എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ കൊടുക്കുമ്പോൾ വലം കൈ കൊടുക്കുന്നത് രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്യുന്നതെന്ന് എന്ത് എന്ന് ഇടം കൈ അറിയരുത്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. വളരെ പ്ലെയിൻ ട്രൂത്ത് ആണ്. ഇന്ന് നമ്മൾ കാണുന്നത് എന്തൊക്കെ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞാലും ദൈവവചനം എല്ലാ കാലത്തും ഒരുപോലാണ്, ഒരു വ്യത്യാസവുമില്ല. കാഹളം ഊതിക്കുന്നവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടിപ്പോയി, അതിനുള്ളവർക്ക് ശിക്ഷ കിട്ടുമെന്നല്ല പറയുന്നത്, അവർക്കുള്ള പ്രതിഫലം കിട്ടിപ്പോയി. എന്തു വേണ്ടി ചെയ്തോ അത് അവർക്ക് കിട്ടി, അവർക്ക് ഉദ്ദേശം നടന്നു. കാരണം പറയാണ്, പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിപാരെ പോലെ ആകരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ, അന്നേരം ഇങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എപ്പോഴും വാതിലടയ്ക്കാനോട്ട് ഒക്കത്തില്ല, പക്ഷേ ദൈവവചനം പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡാണ്, എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും അത് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കണം, മനുഷ്യർക്ക് വിളങ്ങാനായിട്ടുള്ള പ്രാർത്ഥനയാവരുത്. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന പോലെ ആയിരിക്കണം, നിങ്ങളുടെ അപ്പന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് പറയാം. കാരണം ദൈവമക്കൾക്ക് മാത്രമുള്ള ഒരു പ്രിവിലേജ് ആണ് ഈ ദൈവത്തെ പിതാവേ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം. അതുവരെയും തിരശ്ശീലയ്ക്ക് അകത്തിരുന്ന ദൈവത്തെ യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ദൈവം വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന അവൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. എന്നിട്ട് യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയിട്ട് മനുഷ്യരോട് പറയാണ്, ദൈവം ഒരു തിരശ്ശീലയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്ന രാജാവോ ഒരു സിംഹാസനത്തിലിരിക്കുന്ന വ്യക്തിയോ ഒരു പ്രധാനമന്ത്രിയോ ഒന്നുമല്ല. അതുകൊണ്ട് ആ ഒരു പ്രധാനമന്ത്രിക്ക് ഒരു പ്രജ ലെറ്റർ എഴുതുന്ന പോലെ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ അപ്പന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എപ്പോൾ പ്രാർത്ഥിച്ചാലും അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നിട്ട് പറയുകയാണ്, അത് അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. അടുത്ത പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഡു നോട്ട് യൂസ് മീനിങ് ലെസ് റിപ്പിറ്റേഷൻ ആസ് ദ ജെന്റൈൽസ് ഡു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മീനിങ് ലെസ് ആയിട്ടുള്ള റിപ്പിറ്റേഷൻ ഒഴിവാക്കണം, കാരണം ഇത് ചെയ്യരുത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബൈബിളിൽ ചില വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഒറിജിനൽ അതേ വാക്ക് തന്നെ എല്ലാ ഭാഷകളിലേക്കും വന്നിട്ടുണ്ട്. മലയാളത്തിലേക്ക് വരുമ്പോഴും ആ ഭാഷ ആ വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത ചില വാക്കുകൾ നിങ്ങൾക്ക് പറയാമോ? പിന്നെ വേറെ ആമേൻ, വേറെ എന്തുണ്ട്? വേറെ പെന്തക്കോസ് എന്നുള്ള വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ വന്നാ. ആമേൻ ഹാലേലൂയ എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ വന്നാ. നിങ്ങൾക്കറിയാം അതിന്റെ അർത്ഥം? ആമേന്റെ ഹാലേലൂയയുടെയും അർത്ഥം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ വെക്കാവും. അറിയാത്തവർ എല്ലാവർക്കും അറിയാം. അർത്ഥം എന്താ? അല്ല, എന്നൊരു പ്രധാനം അറിയത്തില്ല. ഒരാളുടെ തരത്തെ ചോദിക്കുക, അറിയാത്തവർ എന്നാൽ അറിയാത്തവരോ ഉണ്ടോ എന്ന് കാണിച്ച അറിയാലോ. അറ്റ്ലീസ്റ്റ് ഉള്ളതായിരുന്നു. അറിയാത്തവരാരും ഉണ്ടോ? ബാക്കി എല്ലാവർക്കും അറിയാമോ? ഞാൻ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അറിയാത്തവരാരും ഉണ്ടോ? ഉണ്ടോ? ഹാലേലൂയയുടെ അർത്ഥം, ആമേന്റെ അർത്ഥം എന്താണെന്നറിയോ? ആമേന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ആമേൻ പറയുകയാണെങ്കിൽ അത് അപ്രകാരം തന്നെ ആണ് എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒരാൾ ആമേൻ പറയുകയാണെങ്കിൽ ആ പറഞ്ഞത് അപ്രകാരം തന്നെയെന്ന് കേൾക്കുന്ന ആൾ ഉറപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ അതാണ് യേശുക്രിസ്തു ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ട് കാര്യം പറയുമ്പോൾ പറയുന്നത് ഈ പറയുന്നത് അപ്രകാരം തന്നെയെന്ന് ഉറപ്പിക്കുകയാണ്. കേൾക്കുന്ന ആൾ ആമേൻ പറയുന്നത് ആ